കുറച്ചുള്ളെങ്കിൽ അതിനെങ്ങനെ ആൾക്കാരെ പങ്കുവെപ്പിക്കാം, കുറെ ഉണ്ടെങ്കിൽ അത് കുറേ കൊടുക്കുക. ഇങ്ങനെ ഒരു സമൂഹത്തെ ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല റസൂലേ. ഖദ് കഫൗന അൽമുന വഅശ്റകൂന ഫിൽ മഹ്ന, ഞങ്ങളെ അവർ പണിയെടുപ്പിക്കുന്നില്ല, അവരെന്നാണ് പണി മുഴുവൻ എടുക്കുന്നത്. എന്നിട്ടോ അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യം ഒരു പണിയില്ലാതെ ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾക്ക് അവർ തരുകയാണ്. ഫഖദ് ഖശീന അൻ യസ്ഹബു ബിൽ അജ്രി കുല്ലി, എല്ലാ പ്രതിഫലവും ഇവരെന്നെ കൊണ്ടേ കളയോ എന്ന് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ പേടി അപ്പോഴും അതാണ്. നബി ഇവരെല്ലാം എല്ലാ പ്രതിഫലവും ഇവർ കൊണ്ടുപോകും എന്ന് ഞങ്ങൾക്ക് പേടിയാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ അവരെ പറ്റി നല്ലത് പറയുന്നിടത്തോളം കാലം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം, നിങ്ങൾക്കും ആ പ്രതിഫലത്തിൽ ഒരു പങ്കുണ്ട്. ഒരാൾ നന്മ ചെയ്താൽ അയാളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളിൽ, തിരിച്ചു ചെയ്യാൻ പറ്റുന്ന നന്മകളിൽ ഒന്നിതാണ്. അയാൾക്ക് നേരെ പകരമായി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ചെയ്ത നന്മ പറയുക, അയാളുടെ നന്മ പറയുക. ചില ആളുകൾ അതിലൊക്കെ പിന്നിൽ പോകാറുണ്ട്. ചില ആളുകൾ പറയും, ഒരാൾ നന്മ ചെയ്താൽ അത് അയാൾ നിശ്ചയിക്കേണ്ട കാര്യം, ഞാനതിലിങ്ങനെ പുറത്തു നടക്കുന്നത് ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല, അത് അവൻ ചെയ്യേണ്ടതാണ്, രഹസ്യമാക്കുക എന്നുള്ള അവൻ്റെ കാര്യമാണ്. നീ അത് അറിഞ്ഞാൽ അയാളെ പറ്റി നല്ലത് പറയുക, നിന്റെ സഹോദരനെ പറ്റി മറ്റൊരാളെ നല്ലത് അറിയിക്കുക എന്നത് അയാൾക്ക് ഫിത്നയാകുന്നുണ്ട് എന്ന് പേടിക്കുന്നുണ്ടെങ്കിലല്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ഫിത്നയാവും. അങ്ങനെയല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അയാളെ പറ്റി നല്ലത് പറയണം. സഹാബികൾ എത്ര സഹാബികളാണ് തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞത്, അവരെ കുറിച്ച് പറയണം. അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്കൊരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിനക്ക് അതിനു പകരമായി എന്ന് തോന്നുന്നത് വരെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്കൊരാൾ നന്മ ചെയ്താൽ അവർക്ക് അതിന് പകരം നീ കൊടുത്തു എന്ന് നിനക്ക് ഉറപ്പുവരുന്നത് വരെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നീ അതിന് പകരമായി എന്തെങ്കിലും അവർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഇസ്ലാമിന്റെ മര്യാദകളിൽ പെട്ടതാണ്. ചുരുക്കത്തിൽ അൻസാരികൾ അവർ ചരിത്രത്തിൽ കാണിച്ച ഈ മര്യാദ, അതിന് ഒരു പകരം വെക്കാവുന്ന ഒരു സംഭവം കാണാൻ പറ്റില്ല. കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തേക്ക് ബഹ്റൈൻ അവിടുത്തെ കീഴിലായി. ബഹ്റൈൻ എന്ന നാട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലായി. അവരുമായി റസൂലുള്ളാഹ് കരാറിലേർപ്പെട്ടു. അവർ ജിസിയ കൊടുക്കാമെന്ന്, അതായത് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുമ്പോൾ മുശ്രിക്കുകളായ ആളുകൾ നൽകേണ്ട നിശ്ചയിക്കപ്പെട്ട തുകയാണ് ജിസിയ. അവർ റസൂലുള്ളാഹിക്ക് ജിസിയ നൽകാമെന്ന് തീരുമാനമായി. ജിസിയയും അതോടൊപ്പം വർഷത്തിൽ അവരുടെ കൃഷിയിൽ നിന്ന് ഒരു ഭാഗവും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവർ നൽകാമെന്ന തീരുമാനമായി. ബഹ്റൈനിൽ നിന്ന് വലിയ സമ്പാദ്യമാണത്. ഇസ്ലാമിക ചരിത്രത്തിൽ കുറച്ച് മുൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അൻസാറുകളെ വിളിച്ചു, അൻസാറുകളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്നിട്ട് അൻസാറുകളോട് റസൂലുള്ളാഹി പറഞ്ഞു, അൻസാറികളെ, ബഹ്റൈനിൽ നിന്ന് സമ്പാദ്യം വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നിശ്ചയിച്ച് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ടപ്പോൾ അൻസാരികൾ ഉടനടി അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വേണ്ടതില്ല. ഇല്ല അൻ തുഖ്തിഅ ലിഇഖ്വാനിന മിനൽ മുഹാജിരീന മിസ്ലഹ, ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്ക് അതുപോലെ കൊടുക്കുന്നുണ്ടെങ്കിലല്ലാതെ ഞങ്ങൾക്ക് അതിൽ നിന്നൊന്നും വേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, മുഹാജിറുകൾക്ക് ഞങ്ങൾക്ക് തരുന്നത് പോലെ മുഹാജിറുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലല്ലാതെ ഞങ്ങൾക്ക് അതിൽ നിന്നൊന്നും വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവരോട് പറഞ്ഞു, ഇന്നക്കും സതറൗന ബഅദി അസറതൻ, അൻസാരികളെ, കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് ശേഷം നിങ്ങൾ ചെറിയ രൂപത്തിൽ ഒറ്റപ്പെടും, അല്ല നിങ്ങൾക്ക് ചില ഒറ്റപ്പെടലുകൾ ഉണ്ടാകും. എന്താണ് റസൂലുള്ള ഉദ്ദേശിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, ഖുലഫാഉർ റാഷിദുകളുടെ കാലശേഷം, അൻസാരികൾ അവർക്ക് സമ്പാദ്യം നൽകുക എന്നതിൽ ഭരണാധികാരികൾ ചിലപ്പോൾ കുറവ് വരുത്തിയിരുന്നു. ഭരണത്തിൽ മിക്കതും ഉണ്ടായിരുന്നത് ഖുറൈശികളാണ്. അവരിൽ ചിലർ അൻസാരികൾക്ക് കൊടുക്കാതെ ഖുറൈശികൾക്ക് മക്കാർക്ക് കൂടുതൽ കൊടുത്തിരുന്നു. പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നക്കും സതറൗന ബഅദി അസറതൻ, നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ നിങ്ങൾ നേരിടും. ഫസ്ബിറു ഹത്ത തൽഖൗനി അലൽ ഹൗദ്, ഹൗദിന്റെ അരികിൽ വെച്ച് എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അൻസാറുകളോട് പറഞ്ഞ വാക്കാണിത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത് മതി അവരെ മനസ്സിലാക്കാൻ. അല്ലാഹു പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, തങ്ങളുടെ അടുക്കലേക്ക് ഹിജറ ചെയ്തു വന്ന ആളുകൾ, അവർക്കു വേണ്ടി തങ്ങളുടെ വീടൊരുക്കി വെച്ച ആളുകൾ, തങ്ങളുടെ ഹൃദയത്തിലെ ഈമാൻ ഒരുക്കി വെച്ച ആളുകൾ, ഇസ്ലാം ഒരുക്കി വെച്ച ആളുകൾ, മുഹാജിറുകൾക്ക് വേണ്ടി നാടും വിശ്വാസവും ഒരുക്കി വെച്ച അൻസാറുകൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ അടുക്കലേക്ക് പലായനം ചെയ്തു വന്ന ആളുകൾ, അവരോട് ഇവർക്ക് കടുത്ത ഇഷ്ടമാണ്, അവരോട് വല്ലാത്ത സ്നേഹമാണ്. ولا يجدون في صدورهم حاجة مما أوتوا, മുഹാജിറുകൾക്ക് എന്തെങ്കിലും നൽകപ്പെട്ടാൽ അതിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ല, യാതൊരു അസൂയയുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുഹാജിറുകൾക്ക് എന്ത് കിട്ടിയാലും ويؤثرون على أنفسهم ولو كان بهم خصاصة, അവർ വലിയ പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും ആണെങ്കിലും മറ്റുള്ളവരെയാണ് അവർ കൂടുതൽ പരിഗണിക്കുന്നത്. وَمَنْ يُوقَ شُحَّ نَفْسِهِ فَأُولَٰئِكَ هُمُ الْمُفْلِحُونَ, ആരെങ്കിലും ആർക്കെങ്കിലും ഹൃദയത്തിൽ നിന്ന് കടുത്ത പിശുക്ക് അള്ളാഹു ഒഴിവാക്കി കൊടുത്താൽ അവൻ തന്നെയാണ് വിജയിച്ച ആളുകൾ എന്ന് അള്ളാഹു അറിയിക്കുന്നു. ഈ ആയത്ത് അൻസാറികളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അൻസാറികളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ലൗലൽ ഹിജ്റതു ലകുന്തു മുറഅൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ടയാളാകുമായിരുന്നു. റസൂലുള്ളാഹി അവരോട് അത്ര ഇഷ്ടമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, വലൗ സലക അന്നാസു വാദിയൻ വസലകത്തിൽ അൻസാർ വാദിയൻ ഔ ശഅബൻ ലസലക്തു വാദിൽ അൻസാരി ഔ ശഅബൽ അൻസാർ, ജനങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു, അൻസാരികൾ ഒരു താഴ്വാരത്തിലേക്ക് മാറി നിന്നു, ഞാൻ അൻസാറുകളോടൊപ്പമാണ് നിൽക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവന്റെ കുട്ടിയുമായി വരുന്നത് കണ്ടു. നബി എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നകും അഹബ്ബുൻ നാസി ഇലൈ, അള്ളാഹു സത്യം നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാരികളെ സ്നേഹിക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണ്. വബൂഖ്ദുൽ അൻസാരി മിനൽ നിഫാഖ്, അൻസാരികളെ വെറുക്കുക എന്നത് നിഫാഖിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അൽ അൻസാറു ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, അൻസാരികൾ അവരെ മുഅ്മിനിലല്ലാതെ സ്നേഹിക്കാൻ പറ്റുകയില്ല. അൽഹംദുലില്ലാഹ്, മുഅ്മിനുകൾക്കല്ലാതെ അൻസാരികളോട് ഇഷ്ടമുണ്ടാവുകയില്ല. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖ്, മുനാഫിഖിനല്ലാതെ അവരോട് വെറുപ്പുണ്ടാവുകയില്ല. ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, അവരെ ആരെങ്കിലും സ്നേഹിച്ചാൽ അല്ലാഹു അവനെ സ്നേഹിക്കും. വമൻ അബ്ഗളഹും അബ്ഗളഹുല്ലാഹ്, അവനോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടായാൽ അള്ളാഹു അവനോട് വെറുപ്പ് കാണിക്കും. അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു, അള്ളാഹു നിന്ന് ഞങ്ങൾ സാക്ഷ്യം നിർത്തുന്നു, ഞങ്ങൾ അൻസാറുകളെ സ്നേഹിക്കുന്നുണ്ട്, നീ ഞങ്ങളെ സ്നേഹിക്കണം. അള്ളാഹു നിന്ന് ഞങ്ങൾ സാക്ഷ്യം നിർത്തുന്നുണ്ട്, ഞങ്ങൾ അൻസാറികളോട് വെറുപ്പ് കാണിക്കുന്നില്ല, അള്ളാഹുവെ നീ ഞങ്ങളെ വെറുക്കരുത്. അൻസാറികളോടുള്ള സ്നേഹം ഈമാനിന്റെ അടയാളങ്ങളിൽപ്പെട്ട, സുബ്ഹാനല്ലാഹ്, എത്ര എളുപ്പമുള്ള കാര്യമാണത്, എത്ര എളുപ്പമുള്ള കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യുബ്ഗിദുൽ അൻസാറ റജുലുൻ യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖർ, അല്ലാഹുവിൽ വന്ദ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളും തന്നെ അൻസാരികളോട് വെറുപ്പ് കാണിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അൻസാരികളെ സ്നേഹിക്കുക എന്നത് ദീനിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുൻപ് അവിടുന്ന് വസിയത്ത് നൽകി. റസൂലുള്ള പറഞ്ഞു, ഊസിക്കും ബിൽ അൻസാർ, അൻസാറുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വസിയത്ത് നൽകട്ടെ. ഫഇന്നഹും കർശി വഅയ്ബതി, അവരെന്റെ പ്രിയപ്പെട്ട ആളുകളാണ്, എന്റെ പ്രത്യേകക്കാരാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ്. വഖദ് ഖദവുല്ലദി അലൈഹിം, അവരുടെ മേലുള്ള ബാധ്യതകളൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ട്. വബഖിയല്ലദി ലഹും, അവർക്കുള്ള അവകാശങ്ങളൊക്കെ ഇപ്പോഴും കൊടുത്തു തീർക്കാതെ ബാക്കിയായി കിടക്കുകയാണ്. അവരോടുള്ള ബാധ്യത നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല, അവരുടെ എല്ലാ ബാധ്യത അവർ തീർത്തു കഴിഞ്ഞിട്ടുണ്ട്. ഫഖ്ബലൂ മിൻ മഹ്സിനിഹിം, അവരിലെ നന്മ ചെയ്യുന്നവരുടെ നന്മ നിങ്ങൾ സ്വീകരിക്കുക. വതജാവസു അൻ വസീഇഹിം, അവരിൽ ആരെങ്കിലും തിന്മ ചെയ്താൽ അവർക്ക് വിട്ടുകൊടുക്കുക. അൻസാരികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ, ഇതൊക്കെ ഒരു മുഅ്മിനിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതായിരിക്കണം. അപ്പോൾ സഹോദര, അൻസാറുകൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനമാണ് നീ പറഞ്ഞതിലെല്ലാം കേട്ടത്. രണ്ടാമത്തെ കാര്യം അതായിരുന്നു. മൂന്നാമത്തെ കാര്യം, റസൂലുള്ള ചെയ്ത രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന്, മസ്ജിദ് നിർമ്മിച്ചു. രണ്ട്, അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ അവിടുന്ന് സാഹോദര്യബന്ധം നിശ്ചയിച്ചു. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം ഉണ്ടായിരിക്കേണ്ട, യഹൂദർ മദീനയിൽ താമസിക്കുമ്പോൾ അവർ പാലിച്ചിരിക്കേണ്ട, മുശ്രിക്കുകൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഏട് എഴുതുകയും അത് മദീനയിലെ എല്ലാ സ്ഥലങ്ങളിലും പതിക്കുകയും ചെയ്തു. സഹീഫത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയുടെ ഏട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചു. അതിൽ മുസ്ലിമീങ്ങൾ പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവം അത് സീറയുടെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഹദീസുകളിൽ അതിനെക്കുറിച്ച് ചില സൂചനകൾ കാണാമെന്നല്ലാതെ വ്യക്തമായി സഹീഫ പൂർണ്ണമായി റസൂലുള്ളയുടെ ഏട് പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾ വന്നിട്ടില്ല. എങ്കിലും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ പറഞ്ഞ സംഭവം ഇമാം സുഹറി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. മറ്റ് പല ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഫ. മാത്രമല്ല ചരിത്രകാരന്മാർ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ദസ്തൂർ, ഒരു നാട്ടിൻ്റെ നിയമമായി, ഒരു നിയമസംഹിതയായി പരിചയപ്പെടുത്തപ്പെട്ട സംഭവമാണിത്. ഒരു നാട്ടിൻ്റെ നിയമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടൊരു ഒരു ഒരു പിന്നെ നിയമസംഹിത എന്ന നിലയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി പറയാൻ കഴിയുന്ന ഒരു സംഭവം ഇതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹീഫയാണ്. അത് റസൂലുള്ളാഹി രേഖപ്പെടുത്തിയത് മദീനയിലെ ഓരോ ഗോത്രങ്ങളിലും ഓരോ ചെറിയ കുടുംബങ്ങളുടെ പിന്നെ താമസിക്കുന്ന ഇടങ്ങളിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഏട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ വന്ന കാര്യങ്ങൾ എന്താണ്? അതിൽ പല ഹദീസുകളിലും വ്യത്യസ്തമായ പരാമർശങ്ങൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ തുടക്കത്തിൽ അവിടുന്ന് എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ കിതാബു മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബിയായ മുഹമ്മദിൽ നിന്നുള്ള എഴുത്താണ്. ബൈനൽ മുഅ്മിനീന വൽ മുസ്ലിമീന മിൻ ഖുറൈശ് വൽ മദീന, ഖുറൈശികളും മദീനയിലുള്ള മുസ്ലിമീങ്ങളുമായുള്ള മദീനയിലുള്ള മുസ്ലിമീങ്ങളും ഖുറൈശികളിലുള്ള മുസ്ലിമീങ്ങൾ, അതായത് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് ഇതിലുള്ളത്. ഒമൻ തബിഅഹും, അവരോട് ഒപ്പം ചേർന്ന് അവരുടെ പിന്നിൽ വന്ന ആളുകളും, വല ഫലഹി ഖബിഹിം വജാഹദ മഅഹും, പിന്നീട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒപ്പം മദീനയിൽ എത്തിച്ചേർന്ന ആളുകളും ഒക്കെ പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളും എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമം, ഒന്ന്, റസൂലുള്ളാഹി ഇവിടെയുള്ള മദീനയിലുള്ള മുസ്ലിമീങ്ങൾ അവർ ഒരൊറ്റ സമൂഹമാണ്, ഒരു ഒറ്റക്കെട്ടാണ്. മറ്റു മതക്കാരും മറ്റ് വിശ്വാസ ചിന്താഗതിയുള്ള ആളുകളും ഒക്കെ അവരെ എല്ലാം ഒഴിവാക്കി മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ്. മുസ്ലിമീങ്ങൾ ഒരു സമൂഹമാണ്, അവരൊരു ഉമ്മത്താണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, ഒന്ന്, ഞാനതിൻ്റെ അറബി കൊണ്ടുകൊണ്ട് വായിക്കുന്നില്ല, അവിടുന്ന് പറഞ്ഞു, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവരെന്തെങ്കിലും അതിക്രമം ചെയ്തു, അതല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്തു, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി, അങ്ങനെ ചെയ്താൽ അവനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും. അത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരുടെ മകനായാലും നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവർക്കിടയിൽ യാതൊരു വേർതിരിവും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആര് ഒരാൾ ഒരു അനീതി പ്രവർത്തിച്ചാലും, ആരുടെ മകനായാലും, അവനെതിരെ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ അതിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ വെറുതെ എഴുതി കാണിച്ച കാര്യം മാത്രമല്ല, അവിടുന്ന് ചെയ്ത് കാണിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലവ് അന്ന ഫാത്തിമത ബിൻത റസൂലില്ലാ സറഖത്, ഫാത്തിമ റസൂലുള്ളയുടെ മകൾ അവളാണ് കക്കുന്നതെങ്കിൽ, അവളാണ് മോഷ്ടിക്കുന്നത് എങ്കിൽ അവളുടെ കൈ ഞാൻ മുറിച്ചു കളയും. നബി വെറുതെ പറഞ്ഞതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വളരെ കണിശതയുള്ളവരായിരുന്നു. ഇൻഷാല്ലാഹ് ഹദീസിൽ ഇഫ്ക്കുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ വിചാരാരോപണത്തിൽ അത് പ്രകടമായി കാണാൻ സാധിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മുശ്രിക്കുകളിൽപ്പെട്ട ആർക്കെങ്കിലും അഭയം നൽകിയാൽ ആ അഭയം മറ്റു മുസ്ലിമീങ്ങളെല്ലാം പാലിക്കണം. കാരണം അന്നദിമ്മത്തല്ലാഹി വാഹിദ, അള്ളാഹുവിന്റെ സംരക്ഷണം എന്നാൽ അത് ഒരൊറ്റ സംരക്ഷണമാണ്, മുസ്ലിമീങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും താഴ്ന്ന ഒരാൾ, മുശ്രിക്കുകളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് അഭയം നൽകിയാൽ ആ അഭയം മറ്റു മുസ്ലിമീങ്ങളെല്ലാവരും പാലിക്കണം, എല്ലാവരും പാലിക്കണം. അതിൽ രൂപം കൊടുത്തത് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു ചില കരാറുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുശ്രിക്കുകളുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിശ്ചയിച്ച ഒരു കാര്യം, ഖുറൈശികളുമായി ഒരു കച്ചവട ബന്ധമോ അതല്ലെങ്കിൽ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നതോ മുസ്ലിമീങ്ങൾക്കോ മുശ്രിക്കുകൾക്കോ പാടില്ല. അപ്പോൾ മുശ്രിക്കുകൾക്ക് പാടില്ല, മക്കയിലെ മദീനയിലെ മുശ്രിക്കുകളുമായി റസൂലുള്ളയുടെ കരാറിലാണ്. ഖുറൈശികൾക്ക് സംരക്ഷണം നൽകുക മദീനയിൽ, ഖുറൈശികളുടെ സമ്പാദ്യത്തിനും മദീനയിൽ സംരക്ഷണം നൽകുക, അത് പാടില്ല. അത് അതിന്റെ കാരണം വ്യക്തമാണ്. കാരണം ഖുറൈശികൾ അവിടുന്ന് പുറത്താക്കി മദീനയിലേക്ക് എത്തിയിട്ടുള്ളൂ, അവരുടെ ഉപദ്രവമാകട്ടെ അവസാനിച്ചിട്ടില്ല. അവരുണ്ടാക്കിയ മുറിവുകൾ അതിൽ നിന്ന് ഇപ്പോഴും രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച നിയമമാണ് എന്ത്, ഖുറൈശികൾ അവരിൽ ഒരാൾക്കും മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾക്ക് അഭയം നൽകാൻ പറ്റില്ല, അതല്ലെങ്കിൽ മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ അവർക്ക് അവരുടെ സമ്പാദ്യത്തിന് അഭയം നൽകാൻ പറ്റില്ല, അതല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിശ്ചയിച്ച നിയമമായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി നിശ്ചയിച്ച മറ്റൊരു നിയമം, ഖുറൈശികൾ അവർ നമ്മോട് സുലഹിന് വേണ്ടി വന്നാൽ, ഒത്തുതീർപ്പിന് വേണ്ടി വന്നാൽ അത് മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഖുറൈശികളുമായി ചില നിയമങ്ങൾ അത് റസൂലുള്ളാഹി എഴുതി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ യഹൂദന്മാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചില കരാറുകളിൽ ഏർപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു കരാർ, മദീനക്കെതിരെ ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ യഹൂദർ മുസ്ലിമീങ്ങളോടൊപ്പം നിൽക്കണം, മുസ്ലിമീങ്ങളെ സഹായിക്കണം, അവർ വഞ്ചിക്കാൻ പാടില്ല എന്ന കരാറുകളായിരുന്നു. ഈ കരാറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹീഫയിൽ രേഖപ്പെടുത്തിയത്. പിന്നെ ഈ ചരിത്ര ഈ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇസ്ലാമിൽ അദാൻ അല്ലെങ്കിൽ ബാങ്കുവിലി എന്ന കാര്യം നിയമമാക്കപ്പെട്ടു. അത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. അതായത് ഹിജ്റ ഒന്നാം വർഷം, ഹിജ്റ വർഷം ഒന്നാമത്തെ വർഷത്തിൽ നിയമമാക്കപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് അദാൻ. ബാങ്കുവിലി മക്കയിൽ ഇല്ലാത്ത കാര്യമാണ്, മക്കയിൽ അത് ഉണ്ടായിട്ടില്ല. മദീനയിൽ ഹിജ്റ വന്നതിന് ശേഷം ആദ്യത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്ക് ബാങ്കിന്റെ നിയമം പഠിപ്പിക്കുന്നത്. ബാങ്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചുള്ള ആലോചനകൾ അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നു, സഹാബികളുമായി അവിടുന്ന് ചർച്ച ചെയ്തിരുന്നു. നിസ്കാരത്തിന് സമയമായാൽ എങ്ങനെ ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കും, അവർക്കിടയിൽ ചർച്ചയുണ്ട്. ചില ആളുകൾ പറഞ്ഞു, നഫറാനികൾ അവർ ചെയ്യുന്നത് പോലെ നാക്കൂസ് മുട്ടി, നാക്കൂസ് എന്ന് പറഞ്ഞാൽ ഒരു പരന്ന ഒരു സാധനമാണ്, അതിങ്ങനെ മുട്ടിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലൊരു മുട്ടും, ഒരു താളത്തിലാണത് മുട്ടുക, അത് മുട്ടി ശബ്ദമുണ്ടാക്കാം, അങ്ങനെ നാക്കൂസ് മുട്ടി നമുക്ക് ശബ്ദം ഉണ്ടാക്കാം നഫ്രാനികൾ ചെയ്യുന്നത് പോലെ, ചില ആളുകൾ പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു, ജൂതന്മാർ ചെയ്യുന്നത് പോലെ അവരിങ്ങനെ വലിയൊരു പിന്നെ കാഹളം പോലത്തെ ഒരു സാധനത്തിൽ അവരിങ്ങനെ ഊതും, അത് ഊതി ശബ്ദമുണ്ടാക്കാം, നിസ്കാരത്തിന്റെ സമയം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം ആയിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഉയരമുള്ള ഒരു സ്ഥലത്ത് ഒരു കൊടി ഇങ്ങനെ നാട്ടാം, അപ്പൊ ആ കൊടി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും നിസ്കാരത്തിന്റെ സമയമായി, അപ്പൊ അവർ പരസ്പരം പറയാം നിസ്കാരത്തിന് സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും നിസ്കാരത്തിലേക്ക് വരിക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നു, പക്ഷെ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. അങ്ങനെ സഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്, അദ്ദേഹം ഈ പറഞ്ഞ സംഭവം മനസ്സിലിട്ടുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. കിടന്നുറങ്ങിയപ്പോൾ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടെ നടന്നു പോവാൻ, അയാളുടെ കയ്യിൽ നഫ്രാനികൾ ഉപയോഗിക്കുന്ന നാക്കൂസ് ഉണ്ട്. നാക്കൂസ് എന്ന് പറഞ്ഞ ഒരു പ്ലേറ്റ് പോലത്തെ സാധനമാണ്, അത് മരം കൊണ്ടുണ്ടാക്കും, ഇരുമ്പ് കൊണ്ടുണ്ടാക്കും, മുട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കും. അയാൾ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് അദ്ദേഹം ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ആ നാഫൂസ് എനിക്ക് വിളിക്കുമോ? അപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാണ്, എന്താണ് നിന്റെ ആവശ്യം, എന്താണ്? നിസ്കാരത്തിനുള്ള സമയമായാൽ അത് ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നാൽ അതിനേക്കാൾ നല്ലൊരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, പറഞ്ഞു തന്നാൽ. അങ്ങനെ അദ്ദേഹം അജാന്, ഇന്ന് നമ്മൾ കേൾക്കുന്ന ബാങ്ക് അജാൻ, അത് കേൾപ്പിച്ചു കൊടുത്തു. അറബിയിൽ അജാൻ എന്നാണ് ബാങ്കിന് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് കേൾപ്പിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നു, റസൂലുള്ളാഹി ഈ പറഞ്ഞ കാര്യം കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ഇന്നഹ ലറുയ ഹഖ്ഖിൻ ഇൻഷാഅല്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള സത്യസന്ധമായ സ്വപ്നമാണ് ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് ഫഖും ഫഅൽഖി അലാ ബിലാലിൻ മാ റഅയ്ത, നീ ഇപ്പോൾ ഈ കണ്ട സ്വപ്നം, അതിലുള്ള വാക്കുകൾ അത് ബിലാലിന് നീ പറഞ്ഞു കൊടുക്കുക. ഫൽയുഅസ്സിൻ ഫഇന്നഹു അദ ഫൗത മിൻക, ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ, കാരണം അദ്ദേഹം നിന്നേക്കാൾ നല്ല ശബ്ദമുള്ളയാളാണ്. ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് നല്ല ശബ്ദം ഉണ്ടായിരിക്കണം എന്നതിന് പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. ഒരാൾ ശബ്ദമൊന്നും മോശമായ ഒരാൾ വന്നിട്ട് പറയണം ഞാൻ ഫ്രീ ആയിട്ട് ബാങ്ക് കൊടുക്കുക, വേറൊരാൾ പറയാൻ അയാൾ കുറച്ച് പൈസ കൊടുക്കണം, പക്ഷെ അയാളുടെ ശബ്ദമാണ് നല്ലത് എങ്കിൽ ആരെ മുന്നിൽ വെക്കണം? ഇമാം നവ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞേക്കണം, പണം കൊടുത്ത് അതാണ് നല്ല ശബ്ദമുള്ളയാളെ നിശ്ചയിക്കുകയാണ് വേണ്ടത്. ഇമാം നവ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പണം കൊടുത്ത് നിശ്ചയിക്കണം, നല്ല ശബ്ദം അത് അദാനിൽ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. നല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല കേൾക്കുന്ന ശബ്ദം, ശബ്ദത്തിൽ കേൾക്കാവുന്ന, കേൾക്കുമ്പോൾ ചെവിക്ക് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ശബ്ദം, അത് അദാനിൽ പാലിക്കാവുന്ന കാര്യമാണ്. ശരി, അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് അദാൻ കൊടുത്തത്. എന്നാൽ ചില ആളുകൾ പറയുന്ന പോലെ ബിലാൽ ഇങ്ങനെ പാട്ടുപാടി അദാൻ കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു സംഗീതജ്ഞന്റെ ശബ്ദമുണ്ടായിരുന്ന ആളാണ് എന്ന ജാതി വാക്കുകൾ, അത് തെറ്റാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും അദാൻ കൊടുത്തിരുന്നത് ഒരു പാട്ടുപോലെയോ മറ്റോ ആയിരുന്നില്ല. മാത്രമല്ല അങ്ങനെ അദാൻ കൊടുക്കുന്ന സമയത്ത് പിന്നെ ആ രൂപത്തിൽ ശബ്ദമുണ്ടാക്കുക എന്നത് പണ്ഡിതന്മാർ എതിർത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. ശരി, അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് അദാൻ ആരംഭിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് പറഞ്ഞു കൊടുക്കും, ബിലാൽ ബാങ്ക് കൊടുക്കും. ഈ ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ, വീട്ടിൻ്റെ ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രമൊക്കെയാണ് ഇട്ടിട്ടിരിക്കുന്നത്. അദ്ദേഹം വസ്ത്രമൊന്നും മാറ്റാൻ തന്നെ തയ്യാറെടുക്കാതെ ഉടനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാനും ഇത് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അങ്ങനെയാണ് അദാൻ നിശ്ചയിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ രണ്ട് മുഅദ്ദിൻമാരുണ്ട്, ഒന്ന് ബിലാൽ ഇബ്നു റബാഹ്, രണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അൽഅഅ്മ, കണ്ണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അബസ വതവല്ല എന്ന സൂറത്ത് അവതരിക്കാൻ കാരണമായ സഹാബി റളിയല്ലാഹു അൻഹുമ, അവരാണ് മദീനയിൽ അദാൻ കൊടുത്തിരുന്നത്. ഒന്ന് ബിലാലും രണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമും. ഖുബാ പള്ളിയിൽ അദാൻ കൊടുത്തിരുന്നത് സഅദ് അൽ ഖുറദ് എന്ന് പേരുള്ള ആളായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹിയുടെ മുഅദ്ദിനാണ്, സഅദ് അൽ ഖുറദ്. അതുപോലെ തന്നെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം പിന്നീട് അദാൻ കൊടുത്തിരുന്നത് അബു മഹദൂറ എന്ന സഹാബിയാണ്. അദ്ദേഹം കാഫിറായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അടുക്കൽ വെച്ച് അദാൻ കൊടുക്കുന്നത് കേട്ടു. അപ്പോൾ ഇയാൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, റസൂലുള്ളാഹി ആകട്ടെ ഹുനൈനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. ഇയാൾ ഹുനൈനിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സംഘം ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഒരു സ്ഥലത്ത് ചമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ അദാൻ കൊടുക്കുന്നത് കേട്ടു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അബൂ മഹദൂറ അദ്ദേഹം ആ അദാനിനെ കളിയാക്കുന്ന രൂപത്തിൽ, പരിഹസിക്കുന്ന രൂപത്തിൽ ഒച്ച ഉണ്ടാക്കി. അപ്പോൾ റസൂലുള്ള ആളെ വിട്ടു, എന്നിട്ട് ഇവരെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, കൂട്ടത്തിൽ ആരാണ് ഒച്ച ഉണ്ടാക്കിയ ആള്? അപ്പം എല്ലാവരും അബൂ മഹദൂറയെ കണ്ടു. അദ്ദേഹത്തെ മുസ്ലിം ആയിട്ടില്ല, അബൂ മഹദൂറയെ കാണിച്ചു കൊടുത്തു. അപ്പൊ റസൂലുള്ള വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നീ ഇപ്പോൾ വിളിച്ചു ഒന്നുകൂടി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് ഏറ്റവും വെറുപ്പ് നബിയോടാണ് എന്റെ മനസ്സിൽ. അദാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്പർശിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം മുസ്ലിമായി. എത്ര വെറുപ്പുണ്ടായിരുന്നു, അത്ര സ്നേഹമായി. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുന്റെ റസൂൽ ഞാനിത് മക്കയിൽ വിളിച്ചോട്ടെ? അബൂ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ മക്കയിൽ അദാന വിളിക്കുക. അങ്ങനെ അബൂ മഹദൂറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച മക്കയിലെ മുഅദ്ദിൻ. നാല് പേരുണ്ട്, ആരൊക്കെയാണ്? ഒന്ന് ബിലാൽ, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം, സഅദ് ഖുറം, പിന്നെ അബൂ മഹദൂറ. ഈ നാല് സഹാബിമാരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനുമാർ. അദാൻ എന്നത്, അതിനെ കുറിച്ചുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അദാൻ എന്നത് ഇസ്ലാമിലെ ഷിആറുകളിൽ, ഇസ്ലാമിന്റെ അടയാളങ്ങളിൽ ഏറ്റവും മഹത്തരമായ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് സമയത്താണ് യുദ്ധത്തിന് പുറപ്പെടുക. യുദ്ധം, ഒരു നാടിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ നാട്ടിന്റെ അതിരിൽ റസൂൽ നിൽക്കും പുലർച്ചെ സമയത്ത്. എന്നിട്ട് അവിടെ നിന്ന് അദാൻ കേൾക്കുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി ശ്രദ്ധിക്കും. അദാൻ കേട്ടാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യാറില്ലായിരുന്നു. അദാൻ കേട്ടിട്ടില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യും. അദാൻ കേട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ മുസ്ലിമീങ്ങളാണ് തന്നെ. അപ്പോൾ അദാൻ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. മാത്രമല്ല ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ അദാനിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹു ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് ഏറ്റവും വലുത്, അവനാണ് നമുക്ക്, അവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അവനെയാണ് നമുക്ക് ഏറ്റവും, അവന്റെ ദീനാണ് നമുക്ക് ഏറ്റവും വലുത്, അള്ളാഹു ഉണ്ട് എന്നതിനെ കുറിച്ച്. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന അദാൻ, അള്ളാഹുള്ള വിശ്വാസം. അല്ലെ, ഈമാൻ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അദാൻ, അല്ലെ ഈമാൻ ഇല്ല, അള്ളാഹുള്ള വിശ്വാസമാണ്. ഒന്നാമത്തെ തുടക്കം അവിടെ നിന്നാണ്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഒരു മുസ്ലിമിന്റെ ദീൻ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത് ആ ചിന്തയിൽ നിന്നാണ്. അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, അതുകൊണ്ടാണ് അവൻ ഈ ദീൻ സ്വീകരിച്ചത്, അതുകൊണ്ടാണ് അവൻ ദീൻ പിൻപറ്റുന്നത്, അതുകൊണ്ടാണ് അവൻ ദീനിന്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അതാണ് തുടക്കം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ് അത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം തൗഹീദാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, റിസാലത്താണത്, റസൂലുള്ളാഹിയിലുള്ള വിശ്വാസമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹയ്യ അലസ്സലാഹ്, നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കർമ്മപരമായ അടിസ്ഥാനം നിസ്കാരമാണ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരിക. പരലോകത്തെ കുറിച്ചാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. എവിടെയാണ് വിജയിക്കാനുള്ളത്? പരലോകത്താണ്. ഹയ്യ അലൽ ഫലാഹ്, ഇത് പരലോകത്തെ കുറിച്ചാണ്. അപ്പോൾ തൗഹീദുണ്ട്, റിസാലത്തുണ്ട്, ആഖിറത്തുണ്ട്, നിസ്കാരമുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ തുടക്കത്തിലുണ്ട്. ആ പറഞ്ഞ കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും തൗഹീദും വീണ്ടും ആവർത്തിക്കുന്നു. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹമാണ് ഈ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അദാൻ ഒരു മുസ്ലിമിന്റെ ദീനിന്റെ കാര്യങ്ങളെ ഏറ്റവും മനോഹരമായി ഓർമ്മപ്പെടുത്തുന്ന, അവനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിൽ വലിയ പാഠങ്ങളും വലിയ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല എല്ലാ ദീനുകൾക്കും ഇടയിൽ ഏറ്റവും മനോഹരമായ ശബ്ദമാണ് ഇസ്ലാമിന്റെ ശബ്ദം. ഏറ്റവും മനോഹരമായ അർത്ഥമുള്ള, ആശയമുള്ള, ഏറ്റവും അതിൽ തമാശയില്ല, അതിൽ കളിയില്ല, അതിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന വൃത്തികെട്ട ചണ്ടമുട്ടലുകളോ അതല്ലെങ്കിൽ വൃത്തികെട്ട ശബ്ദ കോലാഹലങ്ങളോ ഇല്ല. അതാകട്ടെ ഏറ്റവും, ഒരു ഒരാളുടെ ജീവിതം തുടങ്ങുന്ന ദിവസം മുതൽ അയാളുടെ ജീവിതത്തിന്റെ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഉള്ള ഓർമ്മപ്പെടുത്തലാണ്. രാവിലെ സുബ്ഹിന്, ഉച്ചയുടെ സമയത്ത്, അസറിന്റെ സമയത്ത്, മഗ്‌രിബിന്റെ സമയം രാത്രിയായി, ഇശാഇന്റെ സമയം ഉറങ്ങാനായി. സമയത്തിന്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയങ്ങളാണത്. ആ സമയങ്ങളിലുള്ള ഓർമ്മപ്പെടുത്തലാണത്. ദിവസത്തെ 5 നേരങ്ങളായി അത് വിഭജിക്കുന്നു. എന്നാൽ രാത്രിയിലോ? രാത്രി ഒച്ച ഉണ്ടാക്കുന്നില്ല, രാത്രി ഒരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല, രാത്രി ഒരാൾക്കും തന്നെ അയാളുടെ ഉറക്കത്തിൽ നിന്ന് തടസ്സം ഉണ്ടാക്കുന്നില്ല. ഉണർന്നിരിക്കേണ്ട സമയത്ത് അത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും മനോഹരമാണ് എന്നത് സൂചിപ്പിക്കുന്ന അടയാളങ്ങളിൽ ഒരടയാളമാണ് അദാൻ. എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അള്ളാ മദീനയിലെ അടുത്ത കാലഘട്ടവും അതുപോലെ തന്നെ ബദർ യുദ്ധവും അതിൻ്റെ അടുത്ത് വരെയുള്ള സംഭവങ്ങളുമാണ് ഇൻഷാ അള്ളാ അടുത്ത തവണ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അവൻ്റെ ദീൻ നിലനിർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين.